السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري وحلل عقدة من لساني يفقه قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിധി വിലക്കുകൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മിക്കുകയാണ്. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള സ്വലാത്തും സലാമും അതെങ്ങനെയായിരിക്കണം, എന്താണ് അതിൻ്റെ വിശദീകരണങ്ങളെ സംബന്ധിച്ചാണ്. പ്രധാനമായിട്ടും 5-6 പോയിന്റുകൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചു. 1, എന്താണ് സ്വലാത്ത്? 2, എന്താണ് അള്ളാഹുവിൻ്റെ സ്വലാത്ത്? 3, എന്താണ് മലക്കുകളുടെ സ്വലാത്ത്? 4, മനുഷ്യരുടെ സ്വലാത്ത് എന്താണ്? പിന്നീട് അതിനുശേഷം നമ്മൾ പറഞ്ഞത് എന്താണ് സലാം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സലാത്ത് ചൊല്ലണം, സലാം ചൊല്ലണം, എന്താണ് സലാം? അതിനെപ്പറ്റി മുഹദ്ദിസീങ്ങൾ ശാരിഹീങ്ങൾ പറഞ്ഞത് നമ്മൾ വിശദീകരിച്ചു. ഇനി രണ്ട് ഒരുമിച്ച് തന്നെ ചൊല്ലേണ്ടതുണ്ടോ അത് നമ്മൾ സംസാരിച്ചു, സ്വലാത്തും സലാമും. അതിനുശേഷം പറഞ്ഞത് സ്വലാത്തിൻ്റെ ഫായിദകളെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘനേരം ശുക്രിന്റെ സുജൂദ് ചെയ്തു, അതിന്റെ കാരണം പറഞ്ഞു. അതേപോലെ തന്നെ നല്ല സന്തോഷത്തോടുകൂടി ആഹ്ലാദത്തോടുകൂടി പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു, അതിന്റെ കാരണം ചോദിച്ചു, സ്വലാത്തിന്റെ മഹത്വത്തെ കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തു. ഒരു സ്വലാത്ത് ഒരാൾ ചൊല്ലിയാൽ അള്ളാഹുവിന് വേണ്ടി 10 റഹ്മത്ത് ചെയ്യും, അള്ളാഹുവിന് വേണ്ടിയിട്ട് 10 സ്വലാത്ത് ചെയ്യും. അതിൻ്റെ വിശദീകരണം, അതിൻ്റെ വ്യാഖ്യാനം, എന്താണ് അള്ളാഹു സ്വലാത്ത് ചെയ്യും എന്ന് പറഞ്ഞതിൻ്റെ വ്യാഖ്യാനം അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വിശദീകരിക്കാനുള്ളത്, 1, സ്വലാത്തിൻ്റെ ചില ഫായിദകൾ കൂടി നമ്മൾ മനസ്സിലാക്കണം. 2, ഇനി ഒരാൾ സ്വലാത്ത് ചൊല്ലിയിട്ടില്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന ദോഷം, അതുകൊണ്ടുണ്ടാകുന്ന അപകടം എന്താണ്? 3, സ്വലാത്ത് ചൊല്ലേണ്ട സന്ദർഭങ്ങൾ, അത് പ്രത്യേകമായി പഠിപ്പിക്കപ്പെട്ട സ്ഥലങ്ങൾ. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കുന്ന ചോള. നമ്മൾ പറഞ്ഞു വന്നിരുന്നത് സ്വലാത്തിന്റെ ഫായിദയെ കുറിച്ചായിരുന്നു. സ്വലാത്ത് ചൊല്ലുന്നതിന്റെ ഫളായിലുകളെ കുറിച്ചായിരുന്നു. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ഫായിദ ഹദീസുകളിൽ നമുക്ക് മനസ്സിലാകുന്നത്, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സ്വലാത്തിന്റെ മഹത്വം എത്രത്തോളമുണ്ട്, അത് എത്രത്തോളം നമുക്ക് ഉപകാരപ്പെടും, നമുക്കത് ഫായിദ ഉണ്ടാക്കുമെന്നതിൻ്റെ ഒരു വലിയ ഒരു ഫായിദ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു ഹദീസ് ഇമാം തുർമുദി ഒക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്.
ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഹദീസാണത്. കാരണം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, ഒരുപാട് ഇത് നമുക്കുണ്ട്, ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ നമുക്കുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്കുണ്ട്, മാനസികമായിട്ടുള്ള വിഷമങ്ങൾ നമുക്കുണ്ട്. ഇതിനൊക്കെ തന്നെ നമുക്ക് ഒരു പ്രതിവിധി അള്ളാഹുവിന്റെ റസൂൽ നിർദ്ദേശിച്ച് തന്നത് ഈ സ്വലാത്ത് അധികരിപ്പിക്കുക എന്നതാണ്. യഥാർത്ഥത്തിൽ ഇത് പലരും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഖുറാഫത്താണ്, ഇതങ്ങനല്ല. എത്ര കണ്ട് നമ്മൾ സ്വലാത്ത് അധികരിപ്പിക്കുന്നോ അത്ര കണ്ട് അതിൻ്റെ ഇത് നമുക്ക് കിട്ടും. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിച്ച ഒരു ഹദീസാണ് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹത്തെ കുറിച്ച് നമുക്കറിയാം, കായിയാണ്, സഹാബികളുടെ കൂട്ടത്തിൽ തന്നെ പ്രഗത്ഭനാണ് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടുള്ള ഹദീസാണ്. ഈ ഹദീസ് നമ്മുടെ ജീവിതത്തിൽ വരണം. അതുകൊണ്ട് തന്നെ ഈ ഹദീസിന്റെ ആശയം മനസ്സിലാക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സ്വലാത്ത് ചെല്ലാതിരിക്കാൻ കഴിയില്ല. ശരിക്കും അയാൾ സ്വലാത്തിന്റെ അർത്ഥവും സ്വലാത്തിന്റെ ആശയവും സ്വലാത്തിന്റെ ഫലവും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് സ്വലാത്ത് ചെല്ലാതിരിക്കാൻ ഒരാൾക്ക് കഴിയില്ല. നമ്മൾ തെരഞ്ഞു പിടിച്ചിട്ട് ചെല്ലും. തെരഞ്ഞു പിടിച്ചിട്ട് ചെല്ലുക എന്ന് പറഞ്ഞാൽ ഏതെല്ലാം സ്ഥലങ്ങളിൽ സ്വലാത്ത് ചെല്ലാൻ പഠിപ്പിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ നമ്മളത് മനസ്സിലാക്കി നമ്മളത് പഠിച്ചിട്ട് അറിഞ്ഞുകൊണ്ട് നമ്മൾ സ്വലാത്ത് ചെല്ലും. അതേപോലെ തന്നെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ നാവ് അത് പറയും, ഇതിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ. ആ ഹദീസില് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയുന്നു, ഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നി ഉക്സിറു സ്വലാത്ത് അലൈക. അദ്ദേഹം പറഞ്ഞ എന്താ, ഞാൻ സ്വലാത്ത് ചൊല്ലാൻ ആഗ്രഹിക്കുന്നു എന്നല്ല പറഞ്ഞത്, സ്വലാത്ത് അധികരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഉക്സിറു സ്വലാത്ത് അലൈക, അല്ലാഹുവിന്റെ റസൂലെ, താങ്കളുടെ മേലുള്ള സ്വലാത്ത് ഞാൻ അധികരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഫക്കം അജാലുലക്കം ഇൻ സ്വലാത്തി, എന്റെ സ്വലാത്തിൽ നിന്ന് ഞാൻ എത്രയാണ്. ഇവിടെ സ്വലാത്ത് എന്നുള്ളതിൽ രണ്ടും രണ്ട് സ്ഥലത്ത് സ്വലാത്ത് വന്നു, രണ്ട് രണ്ടർത്ഥത്തിലാണ്. ഇവിടെ സ്വലാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുആ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ അർത്ഥം എങ്ങനെ കിട്ടും, ഫക്കം അജാലുലക്ക മിൻ സ്വലാത്തി, എന്റെ ദുആയിൽ നിന്നും ഞാൻ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ദിക്റുകളുണ്ട്, ദുആകളുണ്ട്, ആ ദുആകളിൽ നിന്നും ഞാൻ എത്ര സ്വലാത്ത് ചെല്ലണം, സ്വലാത്തിന് വേണ്ടിയിട്ട് ഞാൻ എത്ര മാറ്റിവെക്കണം. നല്ലൊരു ചോദ്യമാണ്. സഹാബികളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഖൈറാത്തുകളിൽ മത്സരിക്കുന്നവരായിരുന്നു അവർ. ഫലത്തനാഫുസൽ മുത്തനാഫിസൂൻ എന്ന് ഖുർആൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് അവർ ചോദിച്ചിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ പഠിച്ചു. അവർ സ്വലാത്ത് ചൊല്ലാൻ ആഗ്രഹിക്കുന്നു എന്നല്ല, ഞാനത് അധികരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ദിക്റുകളും ദുആകളും അതിൽ എത്ര എത്ര ഞാൻ സ്വലാത്ത് ചൊല്ലണം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാശീത്ത ഉബയ്യ, മാശീത്ത, നീ ഉദ്ദേശിക്കുന്ന അത്ര സ്വലാത്ത് ചൊല്ലിക്കോ. എത്ര എന്നുള്ളത് നിർണയിച്ചു കൊടുത്തില്ല, ശീത്ത എന്നാ പറഞ്ഞത്. നീ എത്ര ഉദ്ദേശിക്കുന്നുണ്ടോ അത്രയും നീ സ്വലാത്ത് ചൊല്ലിക്കോ. അപ്പൊ അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് മുത്തലക്കായിട്ടുണ്ട് സ്വലാത്തും മുഖയ്യതായിട്ടുണ്ട്. അതൊക്കെ അതിൻ്റെതായ രൂപത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഒരു പത്ത് സ്വലാത്ത് ചൊല്ലിക്കോ അല്ലെങ്കിൽ നൂറ് സ്വലാത്ത് ചൊല്ലിക്കോ അതല്ല പറഞ്ഞത്, നീ ഉദ്ദേശിക്കുന്ന അത്ര സ്വലാത്ത് ചൊല്ലിക്കോ. കാല ഖുൽതു അർറുബുഅ, ഉബയ്യ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എങ്കിൽ ഞാൻ നാലിലൊന്ന് എന്റെ ദുആയിലുള്ള നാലിലൊന്ന് ഞാനത് സ്വലാത്താക്കിയാലോ, നാലിലൊരു ഭാഗം ഞാൻ സ്വലാത്താക്കിയാലോ. കാല മാശീത്ത, നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്തോ. ഫൈൻ സിദ്ത ഫഹുവ ഖൈറുൻ ലക, ഇനി നീ അതിനേക്കാൾ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അത് നിനക്ക് ഖൈറാണ്. അപ്പൊ നിങ്ങൾ നോക്കണം, ഇങ്ങനൊരു ചിന്ത പോലും ചിലപ്പോൾ നമുക്കാർക്കും വന്നിട്ടുണ്ടാവില്ല. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നീ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നീ അങ്ങനെ ചെയ്തോ, പക്ഷേ നീ അതിനേക്കാൾ കൂടുതൽ അധികരിപ്പിക്കുകയാണെങ്കിൽ, വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അത് നിനക്ക് ഖൈറാണ്. അപ്പൊ എത്ര വർദ്ധിപ്പിക്കുന്നോ അത് നിനക്ക് ഖൈറാണ്. അതാണ് സ്വലാത്ത്. എത്ര അത് വർദ്ധിപ്പിക്കുന്നോ അതൊക്കെ നമുക്ക് ഖൈറാണ്. അങ്ങനെ ഉബയ്യ റളിയല്ലാഹു തആല പറയുന്നു, ഖുൽതു അൻ നിസ്ഫ, റസൂലെങ്കിൽ നിസ്ഫാക്കിയാലോ, ഒന്നുകൂടി കൂട്ടി നിസ്ഫ പറഞ്ഞാല് ആകെ ചൊല്ലുന്ന ദുആ അതിന്റെ പകുതി നേർപകുതി സലാത്ത്. 10 മിനിറ്റ് ദുആ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ 5 മിനിറ്റ് സലാത്ത്. 1 മണിക്കൂർ ദുആ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ 1/2 മണിക്കൂർ സലാത്ത്. നിസ്ഫ് കാല സുല്ലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ശീത നിർദ്ദേശിക്കുകയാണെങ്കിൽ നിസ്ഫാക്കിക്കും. എന്നിട്ട് വീണ്ടും പറഞ്ഞെടുത്തത്, ഇനി അതിനേക്കാൾ കൂടുതൽ നീ അധികരിപ്പിക്കുകയാണെങ്കിൽ നിനക്കത് ഖൈറാണ്. എന്താ അതിനേക്കാൾ നീ അധികരിപ്പിക്കുകയാണെങ്കിൽ അത് നിനക്ക് ഖൈറാണ്. ചോദിച്ചെങ്കിൽ 3/2 ആക്കട്ടെ റസൂലെ, 3/2 ആക്കിയാലോ ഞാൻ ചെല്ലുന്ന ദുആ ദിക്റുകൾ അതിലെ 3/2 ഞാൻ സ്വലാത്താക്കിയാലോ. നമ്മളൊക്കെ നമ്മുടെ ദുആയിൽ ഒറ്റ സ്വലാത്തെങ്കിലും ചെല്ലലുണ്ടോ? നമ്മളത് ആലോചിക്കേണ്ട പിന്നെ ഗൗരവമായിട്ടുള്ള ഒരു അവസ്ഥ ഇവിടെ ഉണ്ട്. അപ്പൊ തുലസി 3/2. കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ശീത നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ അത്ര സ്വലാത്ത് ചെല്ലിക്കോ. എന്നിട്ട് വീണ്ടും പറഞ്ഞത്, ഇനി അതിനേക്കാൾ കൂടുതൽ 3/2 കൂടുതൽ നീ അധികരിപ്പിക്കുകയാണെങ്കിലോ അതും നിനക്ക് ഖൈറാകുന്നു. അത് നിനക്ക് ഖൈർ തന്നെയാണ്. അപ്പൊ അത് മദീന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല, അതിനേക്കാൾ അധികരിപ്പിച്ചാൽ അത് നിനക്ക് ഖൈറാണ്. തുൽതു ഉബയ്യ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത ചോദ്യം എന്താ, അജ്അലു ലക സ്വലാത്തി എങ്കിൽ റസൂലെ എന്റെ ദുആ മുഴുവനും ഞാൻ സ്വലാത്താക്കിയാലോ. ഈ ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, അജ്അലു ലക സ്വലാത്തി കുല്ലഹ. അള്ളാഹുവിന്റെ റസൂലെ എന്റെ ദുആ അത് മൊത്തം, അജ്അലു ലക സ്വലാത്തി സ്വലാത്തി എന്റെ ദുആ അത് മൊത്തം ഞാൻ സ്വലാത്താക്കിയാലോ. 1 മണിക്കൂർ ദുആ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മൊത്തം സ്വലാത്ത്, അത് മൊത്തം സ്വലാത്ത്. ഇതിന് പണ്ഡിതന്മാര് 2 വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം, ഒരാള് തനിക്ക് വേണ്ടതൊന്നും പ്രാർത്ഥിക്കാതെ, അതല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും അള്ളാഹുവിനോട് ചോദിക്കാതെ വെറും സ്വലാത്ത് ചെല്ലുക എന്നുള്ള അർത്ഥത്തിലാണോ? അല്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി ഇതിനൊരു വ്യാഖ്യാനം പറഞ്ഞു തന്നു. അതേപോലെ തന്നെ ഇബ്നു ഉസൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി ഇതിന് വേറെ ഒരു വ്യാഖ്യാനം പറഞ്ഞു. ഇബ്നു തൈമിയന്റെ വ്യാഖ്യാനത്തെ കൂടി കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഷെയ്ഖ് ഉസൈമിയും പറഞ്ഞു, ഇതിന് 2 വ്യാഖ്യാനങ്ങളുണ്ട് ഈ ചോദ്യത്തിലും. എന്താ ചോദ്യം? എന്റെ ദുആ മൊത്തത്തിൽ ഞാനങ്ങോട്ട് സലാത്താക്കട്ടെ എന്നുള്ളതാണ്. ആ ചോദ്യത്തിൽ തന്നെ സലാത്തിന്റെ മഹത്വമുണ്ട്. ഇബ്നു ഉസൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉബയ്യന് പ്രത്യേകമായി ഒരു ദുആ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകമായി ഉബയ്യബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന് പ്രത്യേകമായിട്ട് ഒരു ദുആ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ദുആ എന്താക്കണം, അത് സ്വലാത്താക്കിക്കോ എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഇതിന്റെ ഒരു വ്യാഖ്യാനം. ഇബ്നു തൈമിയ്യ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു വ്യാഖ്യാനമാണ്. പ്രത്യേകമായി ചൊല്ലാൻ ഉബയ്യ റളിയല്ലാഹു അൻഹുവിന് ഒരു ദുആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ദുആ എന്താക്കിക്കോ, അത് സ്വലാത്താക്കിക്കോ. രണ്ടാമത്തെ ഒരു വ്യാഖ്യാനം പറഞ്ഞത് ഷെയ്ഖ് ഇബ്നു ഉസൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ഒരാള് എത്ര ദുആ ചെയ്യുന്നു അതിലൊക്കെ എന്ത് ചെയ്യട്ടെ, സ്വലാത്ത് ഉൾപ്പെടുത്തട്ടെ. അതിലൊക്കെ അയാൾ സ്വലാത്ത് കൊണ്ടുവരട്ടെ, സ്വലാത്ത് ചെല്ലട്ടെ. അത് ഇൻഷാല്ലാ ഇവിടെ ഇതിൽ വരുന്നുണ്ട്. ദുആന്റെ മുമ്പ് സ്വലാത്ത് ചെല്ലണോ, ദുആന്റെ ശേഷം സ്വലാത്ത് ചെല്ലണോ എന്നുള്ള വിഷയം. അപ്പൊ ഈ ഉബയ്യബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ വാചകത്തെ ഇങ്ങനെയാണ് പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചത്, എന്റെ ദുആ മൊത്തത്തിൽ ഞാൻ സ്വലാത്താക്കട്ടെ എന്ന് പറഞ്ഞാൽ വേറൊന്നും ചൊല്ലണ്ട എന്നുള്ള അർത്ഥത്തിലല്ല എന്നർത്ഥം. പക്ഷെ എത്ര കണ്ട് തനിക്ക് വേണ്ടി ദുആ ചെയ്യുന്നോ, എത്ര കണ്ട് ദിക്റുകൾ ചൊല്ലുന്നോ, അതിലൊക്കെ എന്തുൾപ്പെടുത്തണം? സലാത്ത് ഉൾപ്പെടുത്തട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു ചോദിക്കാൻ. അപ്പൊ എന്റെ ദുആ മൊത്തത്തിൽ ഞാൻ സലാത്താക്കട്ടെ റസൂലെ. അത് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി അതാണ് ഈ വിഷയത്തിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വശം. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, നമുക്കൊരുപാട് മുറാദുകളുണ്ട്, ഒരുപാട് ആവശ്യങ്ങളുണ്ട്, ഹാജാത്തുകളുണ്ട്, ഒരുപാട് പ്രയാസങ്ങളുണ്ട്. അതിനൊക്കെ ഉള്ളൊരു മരുന്നാണ് സലാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഉബൈ റളിയല്ലാഹു അൻഹുവിനോട്, ഇദൻ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണെങ്കിൽ നിന്റെ ദുആ മൊത്തം സലാത്താക്ക. ഈ പറഞ്ഞ വ്യാഖ്യാനത്തില് അങ്ങനെയാണെങ്കിൽ രണ്ട് കാര്യങ്ങൾ അങ്ങനെ നീ ചെയ്താൽ, നീ പറഞ്ഞതുപോലെ നിന്റെ ദുആ മൊത്തത്തിൽ അങ്ങോട്ട് സലാത്താക്കിയാൽ രണ്ട് വലിയ നേട്ടങ്ങൾ. ഒന്ന്, ഇദൻ തുക്ഫാ ഹമ്മക, നിന്റെ ഹമ്മുകൾ അള്ളാഹ് മതിയാക്കി തരും. നിന്റെ ഹമ്മുകൾ അത് അള്ളാഹ് മതിയാക്കി തരും. രണ്ട്, വയവുസറുലക ദംബുക, നിന്റെ ദംബുകളൊക്കെ അള്ളാഹ് പുറത്തു തരും. എന്താണ് ഹമ്മ്? ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് തുഹ്ഫത്തുൽ അഹ്ദിയിലും അതേപോലെ തന്നെ മിഷ്കാത്തിന്റെ ഷറഹില് മിർഖാത്തിലും ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു വാചകം. ഇവിടെ ഹമ്മ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അവർ പറഞ്ഞതെന്തോ ശരി, വൽ ഹമ്മ് മാ യഖ്സിദുഹുൽ ഇൻസാനു മിൻ അംരി ദുനിയാ വൽ ആഖിറ. ഇതിനേക്കാൾ വലിയ എന്തൊരു ദുആയാണ് നമുക്ക് വേണ്ടത്? അവിടെ ഹമ്മ കൊണ്ട് ഉദ്ദേശിക്കുന്നതിന് അവർ കൊടുത്ത വിശദീകരണം, മാ യഖ്സിദുഹുൽ ഇൻസാനു, ഒരു മനുഷ്യൻ ഉദ്ദേശിക്കുന്ന ഉദ്ദേശം, മാ ഒന്ന്, യഖ്സിദുഹു വൽ ഇൻസാൻ, അതിനെ അവൻ ഉദ്ദേശിക്കുന്നു. എന്താണ് മിൻ അംരി ദുനിയാ വൽ ആഖിറ, ദുനിയാവിലെയും ആഖിറത്തിലെയും കാര്യങ്ങളിൽ നിന്നും എന്താണ് ഒരാൾ ഉദ്ദേശിക്കുന്നത്, അത് ഈ സ്വലാത്തിലൂടെ കിട്ടും. ഹദീസാണ്, ഇത് ഖുറാഫത്താണ്, ഖുറാഫത്തല്ല. ഒരുപാട് വിദേഹത്തുകളെ തട്ടിയപ്പോൾ അതിൽ കുറെ സുന്നത്തുകൾ നമുക്ക് നഷ്ടപ്പെട്ടു. ഇത് സ്വഹീഹായ ഹദീസിലുള്ളതാണ്. അപ്പൊ അമ്മ അവ ഈ സ്വലാത്ത് നീ അധികരിപ്പിക്കുന്നതിലൂടെ നിന്റെ ഹമ്മുകൾ എന്തൊക്കെ ഉണ്ടോ അത് വേറെ ഹദീസില് വന്നിട്ടുണ്ട്. വേറെ ചില റിവായത്തുകളിൽ, മുസന്നഫിലൊക്കെ വന്നിട്ടുള്ള വേറെ ചില റിവായത്തുകളിൽ കാണാം. അങ്ങനെ തന്നെ ഏത് ആ പദം തന്നെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിച്ചിട്ടുണ്ട്. എന്താ? ഇതന്നെ കഫീകല്ലാ, എങ്കിൽ അള്ളാഹു നിനക്ക് മതിയാക്കി തരും. അഹമ്മക, നിന്റെ ഉദ്ദേശങ്ങള്, നിന്റെ ലക്ഷ്യം എന്താണോ, മിൻ അംരി ദുനിയാക്ക ആഖിറത്തിക, അത് ആഖിറത്തിന്റെ കാര്യമാകട്ടെ ദുനിയാവിന്റെ കാര്യമാകട്ടെ അതെന്താണെങ്കിലും അള്ളാഹു നിനക്ക് നിവർത്തിച്ചു തരും, നിനക്ക് മതിയാക്കി തരും, നിനക്കത് പരിഹരിച്ചു തരും. ഇതാണ് സ്വലാത്തിന്റെ മഹത്വം. ഇതുകൊണ്ടാണ് ഇത് അധികരിപ്പിക്കണമെന്ന് പറയാനുള്ള കാരണം. ഈ ഹദീസിനെ ഇമാം ഷൗക്കാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ അദ്ദേഹം വിശദീകരിച്ചിട്ട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞെന്താ പറയുക, ഈ പ്രാർത്ഥനയ്ക്കൊരു പ്രത്യേകത ഉണ്ട്. അദ്ദേഹം പറഞ്ഞു, ദുനിയാവിലെയും ആഖിറത്തിലെയും മൊത്തം ഖൈറുകളാണ് ഈ ഈ ഹദീസിൽ ഉൾക്കൊള്ളുന്നത്, ഈ ഹമ്മ് എന്ന പദത്തിൽ ഉൾക്കൊള്ളുന്നത്. അദ്ദേഹം അങ്ങനെയാണ് ഈ ഹദീസിനെ വിശദീകരിച്ചത്. ദുനിയാവിലും ആഖിറത്തിലുമുള്ള മൊത്തം ഖൈറുകൾ അത് രണ്ടും ഇതിൽ പറഞ്ഞു, ഏത് ഈ ഹദീസിൽ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇമാം ഷൗക്കാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ഫി ഹാതൈനി ഖസ്ലതൈനി ജിമാ ജിമാ ജിമാഉൽ ഖൈരി ദുനിയാ വൽ ആഖിറ. അടാ, ദുനിയാവിലെയും ആഖിറത്തിലെയും ഖൈറുകളൊക്കെ ഈ രണ്ട് കാര്യങ്ങളിൽ യോജിച്ചിരിക്കുന്നു, സമ്മേളിച്ചിരിക്കുന്നു. ഇതെല്ലാം ഒരു മനുഷ്യനും വേണ്ടത് ദുനിയാവിലും ആഖിറത്തിലും ഖൈറ് കിട്ടുക എന്നുള്ളത്. ആ രണ്ട് കാര്യങ്ങളാണ് ഇതില്, രണ്ട് കാര്യങ്ങൾ ഇതിലുണ്ട് മൊത്തത്തില്, ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും ഖൈറുകൾ മൊത്തം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു എങ്ങനെ, ഫൈനമൻ കഫാഹുല്ലാ, ഹമ്മഹു സലിമ മിൻ മിഹലി ദുനിയാ വഅവാരിദ. കാരണം ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് എന്ത്? ഹമ്മ എന്നുള്ളത്. അത് രണ്ട് രൂപത്തില്, ഒന്ന് അവനുണ്ടാകുന്ന മാനസികമായ പ്രയാസങ്ങളാകാം. അദ്ദേഹം പറയുന്നത് അള്ളാഹു ഒരു മനുഷ്യന്റെ ഹമ്മ നിവർത്തിച്ചു കൊടുത്താൽ, ഒരു മനുഷ്യന്റെ ദുനിയാവിലുള്ള പ്രശ്നമാണ് എന്ത്? ഹമ്മ. അവിടെ വിഷമങ്ങളാണ് അർത്ഥമെങ്കിൽ അവന്റെ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടലാണ്, അവന്റെ ദുരിതങ്ങളാണ് ഉദ്ദേശമെങ്കിൽ, അവ ഈ സ്വലാത്ത് ചെല്ലുന്നതിലൂടെ ഒരു മനുഷ്യന്റെ ഹമ്മ്, അവന്റെ മാനസികമായിട്ടുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിക്കൊടുക്കുമെന്ന് പറഞ്ഞാൽ മിൻ മിഹരി ദുനിയാവ് അവാരില്ല. കാരണം അതിനേക്കാൾ വലിയൊരു ഫയർ എന്താണ് അവന് കിട്ടാനുള്ളത്? രണ്ടാമത് അദ്ദേഹം പറഞ്ഞു, അവൻ രണ്ടാമത്തെ പ്രശ്നം എന്താ? പരലോകത്തല്ലേ, ദുനിയാവിലെ പ്രശ്നങ്ങൾ സ്വലാത്തിലൂടെ പരിഹരിക്കാൻ പറ്റി എന്നാണ് അള്ളാഹ് അങ്ങനെ പറഞ്ഞത്. അത് മനോവ്യസനം, വിഷമങ്ങൾ എന്നുള്ള അർത്ഥത്തിലാണെങ്കിലും, ഇനി അവന്റെ ഉദ്ദേശങ്ങൾ എന്നുള്ള അർത്ഥം, അത് പരിഹരിക്കുക എന്നുള്ള അർത്ഥത്തിലാണെങ്കിലും, അതാണ് അവന്റെ ഉദ്ദേശം എന്നുള്ള അർത്ഥത്തിലാണെങ്കിലും, ദുനിയാവത്തെ പ്രശ്നം അതാണല്ലോ. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, ദുനിയാവിലെ ഹമ്മ് അത് എത്ര യസീറാണെങ്കിലും അതിന് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഈ സ്വലാത്തില്ലേൽ അതല്ല പരിഹരിക്കുമെന്ന് പറഞ്ഞെങ്കിൽ ദുനിയാവത്തെ പ്രശ്നം തീർന്നല്ലോ. പിന്നെ രണ്ടാമത്തത് ആഖിറത്തിലല്ലേ പ്രശ്നം. അത് ആ ഹദീസിലെ ബാക്കി ഭാഗത്ത് അല്ല പറഞ്ഞുകൊണ്ട് അല്ല പുറത്തുകൊടുക്കും, പാപങ്ങൾ പുറത്തുകൊടുക്കുന്നുള്ളത്. അപ്പൊ ഇമാം ഷൗക്കാനി പറയുന്നത്, ഒമൻ ഖഫർ അല്ലാ, അല്ല ഒരാൾക്ക് പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ ദംബഹു, അവന്റെ പാപങ്ങൾ, സലീമ മിൻ മിഹനിൽ ആഖിറ, പരലോകത്തെ പരീക്ഷണങ്ങളിൽ നിന്നും അയാളെ രക്ഷപ്പെട്ടു. കാരണം അവന്റെ പാപങ്ങളാണല്ലോ അവനെ നശിപ്പിക്കുന്നത്, അവ ആഖിറത്തിൽ രക്ഷപ്പെട്ടു. അപ്പൊ സ്വലാത്ത് കൊണ്ടൊരു മനുഷ്യന് കിട്ടുന്നത്, ഒന്ന് അയാൾക്ക് ദുനിയാവിൽ രക്ഷ, ആഖിറത്തിലും രക്ഷ. അതുകൊണ്ടാണ് ഷൗക്കാനി പറഞ്ഞത്, എന്താ, ദുനിയാവിലെയും ആഖിറത്തിലെയും ഖൈറുകളൊക്കെ ഈ ഇതിൽ സംഭവിച്ചിരിക്കുന്നു. മാത്രമല്ല, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പ്രയോഗിച്ചൊരു പദം, ഏത് ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് അദ്ദേഹം പ്രയോഗിച്ചൊരു പദമുണ്ട്. എന്താണ് ആ പദം? അദ്ദേഹം പറഞ്ഞു, ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചിട്ട് അദ്ദേഹം പറയണ്, ഒരു മനുഷ്യന് ഖൈറാത്തുകൾ വേണോ? ഒരു മനുഷ്യന് മലറാത്തുകളെ പ്രതിരോധിക്കണോ? അതിന് ഇതിനേക്കാൾ വലിയൊരു ദുഅ അല്ല. ആ അങ്ങനെ ഒരു ദുഅ ഉണ്ടെങ്കിൽ അതിന്റെ ഗോയ, ആ ദുഅന്റെ, അതിന്റെ ഏറ്റവും പൂർണ്ണമായിട്ടുള്ള രൂപമാണ് ഇത്. അങ്ങനെ ഒരു ദുആ ഉണ്ടെങ്കിൽ ആ ദുആ ഇതാണ്. എന്തിന്? രണ്ട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. ഒന്ന്, ജലബിൽ ഖൈറാത്ത്, അവനെ ഖൈറാത്തുകൾ വലിച്ചു കൊണ്ടുവരാം സ്വലാത്തിലൂടെ. വദഫ്ഇൽ മദറാത്തി, അവനുണ്ടാകുന്ന മദറാത്തുകൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ, ഉപദ്രവങ്ങളെ പ്രതിരോധിക്കാനും ഇതുകൊണ്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ ഉപകാരങ്ങൾ നേടാനും ഉപദ്രവങ്ങളെ തടുക്കാനും ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ദുആയിൽ ഏറ്റവും സമ്പൂർണമായിട്ടുള്ള ദുആ അത് ഈ സ്വലാത്താണ്. അതുകൊണ്ടാണ് സ്വലാത്ത് അധികരിപ്പിക്കണമെന്ന് പറഞ്ഞത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി ഇതിനെ അങ്ങനെയാണ് വ്യാഖ്യാനം കൊടുത്തിട്ടുള്ളത്. അങ്ങനെ വേറെ ഒരുപാട് ഫായിദകൾ പറഞ്ഞിട്ടുള്ള ഒരു ഹദീസാണ് ഈ ഹദീസ്. ഇത് തുർമുദി ഉദ്ധരിച്ചിട്ടുണ്ട്, ബൈഹഖി ഉദ്ധരിച്ചിട്ടുണ്ട്, ഷെയ്ഖ് അൽബാനി സ്വഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഫായിദകൾ ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് അധികരിപ്പിക്കണം, അധികരിപ്പിക്കണം എന്ന് പറയാനുള്ള കാര്യം. അതെത്ര അധികരിപ്പിക്കുന്നു, നമുക്കൊക്കെ എന്തെല്ലാം പ്രയാസങ്ങൾ, എന്തെല്ലാം പ്രശ്നങ്ങൾ. പ്രയാസങ്ങൾ വരുമ്പോൾ മാത്രം അള്ളാഹുവിന് ഓർക്കുക എന്നുള്ളത് ഒരു നല്ല സത്യവിശ്വാസിയുടെ ലക്ഷണമല്ല എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഇങ്ങനെ സ്വലാത്ത്, ചില ആൾക്കാർ അങ്ങനെ ഉണ്ട്, നമുക്ക് പലരെയും പരിചയമുണ്ട്, ജോലി പോകുന്നു ഇങ്ങനെ പേടിച്ചിട്ട് അയാൾ ഇങ്ങനെ സ്വലാത്ത്, എപ്പോഴും സ്വലാത്ത്. അയാളിൽ അന്തങ്ങളിപ്പോ പതിവില്ലാത്തൊരു സ്ഥലത്ത്, അല്ലാണ്ട് ജോലി പിരിച്ചിടാനുള്ള നോട്ടീസ് വരുന്നുണ്ടെന്ന് കേട്ടു അയാളിങ്ങ. അപ്പൊ എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ സ്വലാത്ത് ചെല്ലുക എന്നുള്ളതല്ല, അത് അധികരിപ്പിക്കുക. അപ്പൊ ഉബൈബിന് കബ്ർ റളിയല്ലാഹുവിന്റെ ചോദ്യം തന്നെ എന്താ? റസൂലുള്ള അത് നിർത്തിക്കുമെന്ന് പറയുന്നില്ല, പകുതി കൂട്ടാണെങ്കിൽ കുട്ടിക്കാരൻ്റെ ഹയർ തന്നെ പറഞ്ഞു. പിന്നെ മൂന്നിൽ രണ്ടെന്ന് പറഞ്ഞപ്പോ കൂട്ടാണെങ്കിൽ കൂട്ടിക്കോ, എനിക്ക് ഖൈറാണെന്ന് പറഞ്ഞു. അപ്പോഴൊന്നും മതി എന്ന് പറഞ്ഞില്ല. പിന്നെയാണ് ബയ്യന്റെ ചോദ്യം, ഞാൻ മൊത്തം കിട്ട സലാത്താക്കിയാലോ എന്ന് വ്യാഖ്യാനം പറഞ്ഞു. ആ സന്ദർഭത്തിലാണ് ഇത് പഠിപ്പിച്ചു കൊടുത്തത്. എങ്കിൽ എങ്കിൽ നിന്റെ ഹമ്മുകൾ അതിലൂടെ അള്ളാഹ് മതിയാക്കി തരും, നിന്റെ പാപങ്ങൾ അള്ളാഹ് പുറത്തു. അപ്പൊ ഈ ഒരു ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ഈ രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ്. അപ്പൊ സ്വലാത്ത് അധികരിപ്പിക്കുക മാത്രല്ല, ഇവിടെ വേറൊന്നു കൂടി പറഞ്ഞിട്ടുണ്ട്. എന്തോ നേരത്തെ നമ്മൾ ആയത്ത് പറഞ്ഞു, സൂറത്തുൽ അഹ്സാബിൽ ആയത്ത്, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലന്നബി. ഇവിടെ യുസല്ലൂന എന്നുള്ളത് മുലാരിയാണ്. ആ മുലാരിന് ഒരു പ്രത്യേകത ഉണ്ട്, എന്താ? ഇസ്തിംറാറിനെ സൂചിപ്പിക്കുന്നു. എദുല്ലു അലൽ ഇസ്തിംറാർ. അപ്പൊ അള്ളി മലക്കുകൾ ഒരു പ്രാവശ്യം സ്വലാത്ത് ചെയ്തു, അള്ള ഒരു പ്രാവശ്യം സ്വലാത്ത് ചെയ്തു എന്നാണോ അതിന്റെ അർത്ഥം? അല്ല. അല്ലെങ്കിൽ മലക്കുകൾ ഒരു പ്രാവശ്യം സ്വലാത്ത് ചെല്ലുന്നാണോ അതിന്റെ അർത്ഥം? അല്ല. എന്താ? യുസല്ലൂന, അള്ള സ്വലാത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, മലക്കുകളും അങ്ങനെ തന്നെ. അപ്പൊ അത് ഇസ്തിംറാറാണ്, അത് അവർ തുറന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിന് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താ? അള്ള അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് സനാ ചെയ്തുകൊണ്ടിരിക്കുന്നു. അള്ളാഹ് സ്വലാത്ത് എന്താന്നുള്ളത് നമ്മൾ വിശദീകരിച്ചു. സനാ ചെയ്തുകൊണ്ടിരിക്കുന്നു മലഉല്ലാഹി, മലക്കുകളുടെ ലോകത്ത് മലക്കുകളുടെ സ്വലാത്ത് പറഞ്ഞു. അപ്പൊ അത് അവർ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നതോ ദുനിയാവിലും ഖൈർ, ആഖിറത്തിലും ഖൈർ. വേറെ ഒരാൾക്ക് ഇനി എന്താ വേണ്ടത്? ദുനിയാവിലെ പ്രശ്നങ്ങളൊക്കെ അള്ളാഹ് പരിഹരിച്ചെടുക്കുന്നു പറഞ്ഞാല്, അതേപോലെ ആഖിറത്തിൽ ഒരാൾ ചെയ്ത പാപങ്ങൾ അള്ളാഹു അയാൾക്ക് പുതുത്തുകൊടുക്കും എന്ന് പറഞ്ഞാൽ, അതിനേക്കാൾ ഇനി വലിയൊരു നിഅമത്ത്, വലിയൊരു ഫളൽ എന്താ നമുക്ക് അള്ളാഹു തരാനുള്ളത്? അപ്പൊ സ്വലാത്ത് നമ്മൾ അധികരിപ്പിക്കുക. അതിപ്പോ നമ്മളൊരു അരമണിക്കൂർ ക്ലാസ് എടുക്കുമ്പോൾ എത്ര പ്രാവശ്യം നമ്മൾ പ്രവാചകന്റെ പേര് ഉച്ചരിക്കുന്നുണ്ട്, സല്ലല്ലാഹു അലൈഹി വസല്ലം? ഇത്ര പ്രാവശ്യം നമുക്ക് സ്വലാത്ത് ചെയ്യാം. ഇത്ര പ്രാവശ്യം ഒരു ഖുത്ബ കേൾക്കുമ്പോൾ, ഒരു പ്രഭാഷണം കേൾക്കുമ്പോൾ, ഇതൊക്കെ പ്രത്യേകമായി പഠിപ്പിക്കപ്പെട്ട സ്ഥലങ്ങൾക്ക് പുറമേണ്. അതല്ലാത്ത സ്ഥലങ്ങൾ വേറെ ഒരുപാടുണ്ട്, പ്രത്യേകമായി സ്വലാത്ത് ചെല്ലണം എന്ന് പറയപ്പെട്ടുള്ള സ്ഥലങ്ങൾ. പക്ഷേ അതല്ലാത്ത സന്ദർഭങ്ങളിൽ നമ്മൾ എത്രയോ തവണ ഈ പേര് കേൾക്കുന്നു. അപ്പൊ ആ സന്ദർഭത്തിലൊക്കെ സ്വലാത്ത് ചെല്ലുക എന്നുള്ളതാണ്. ഇനി സ്വലാത്തിന്റെ ഫായിദ പഠിപ്പിക്കുന്ന മറ്റൊരു ഹദീസ്, അതില് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു പറഞ്ഞ ഹദീസാണ്. ഇതേപോലെ തന്നെ വളരെയധികം ഫായിദ പഠിപ്പിക്കുന്ന ഹദീസാണ്. അതിൽ പറഞ്ഞത്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, എന്താ പറഞ്ഞത് പറയോ? ഔലൻ നാസി ബി യൗമൽ ഖിയാമ അക്സറുഹും അലയ്യ സ്വലാത്തൻ. എന്താ അതിന്റെ അർത്ഥം? ഒരു മനുഷ്യന് പരലോകത്തിന്റെ അവസ്ഥ അയാൾ പഠിച്ചിട്ടുണ്ട്. പ്രവാചകന്മാർ പോലും അല്ലേ നിൽക്കുന്ന ആ ഒരു ഘട്ടത്തെ കുറിച്ച് മഹ്ശറെ സംബന്ധിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. ആ അന്ത്യനാളിൽ ഒരു മനുഷ്യന് ഉന്നതമായ സ്ഥാനം, റസൂലുള്ളാഹിന്റെ കൂടെ ഒരു സ്ഥാനം, അയാൾക്ക് വേണമെങ്കിൽ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന് എന്താ? സ്വലാത്ത് അധികരിപ്പിക്കണം എന്നുള്ളതാണ്. സ്വലാത്ത് ചെല്ലണം എന്നുള്ളതല്ല, സ്വലാത്ത് അധികരിപ്പിക്കുക എന്നുള്ളതാണ്. എന്താ ഹദീസിന്റെ അർത്ഥം? ഔല നാസി ബി യൗമൽ ഖിയാമ, അന്ത്യനാളിൽ. ഇവിടെ ഔല എന്നുള്ളതിന് തുഹ്ഫത്തുൽ അവദിൽ അർത്ഥം കൊടുത്തിട്ടുള്ളത് അഖറബുഹും എന്നാണ്. ഖിയാമത്ത് നാളിൽ എന്നോട് ഏറ്റവും, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ, ജനങ്ങളുടെ കൂട്ടത്തിൽ എന്നോട് ഏറ്റവും അടുത്തവൻ എന്ന്. ഖിയാമത്ത് നാളിൽ ആരോട് ഏറ്റവും അടുത്തവൻ? അള്ളാഹുവിന്റെ റസൂലിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അടുത്തവൻ. ഔല നാസ്, വേറെ രണ്ടാമതൊരു അർത്ഥം കൊടുത്തത് എന്താ പറയുക? ഔ അഹഖുഹും ബിശഫാഅത്തി, എന്റെ ശഫാഅത്ത് കിട്ടാൻ ഏറ്റവും അർഹരായിട്ടുള്ളവർ. സല്ലല്ലാഹുവിന്റെ ശഫാഅത്ത് അത് പ്രത്യേകം പഠിപ്പിച്ചിട്ടുള്ള ഒരു സംഗതിയാണ്. പല വിധത്തിലുള്ള ശഫാഅത്തുകളുണ്ട്. ഇതിന് വ്യാഖ്യാതാക്കൾ പറഞ്ഞത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഖിയാമത്ത് നാളിൽ എന്നോട് ഏറ്റവും അടുത്തവൻ ആരാണ്? സ്വലാത്ത് ചെല്ലുന്നവനല്ല, സ്വലാത്ത് അധികരിപ്പിക്കുന്നവൻ. കാരണം ഇതിന് മനസ്സിലില്ലല്ലോ, പേര് കേൾക്കുമ്പോഴൊക്കെ സ്വലാത്ത് ചെല്ലാൻ നമുക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? അതുകൊണ്ടാണ് ആ ഹദീസിന് വരുന്നുണ്ട്, സ്വലാത്ത് ചെല്ലാത്ത ഒരാളെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിച്ചിട്ടുള്ള ഒരു പദപ്രയോഗമുണ്ട്. നമ്മൾ നാട്ടിൽ സാധാരണ പറയാറുണ്ട്, ചില ആൾക്കാർക്ക് പൈസ ചെലവാക്കാൻ മടിയിരിക്കും, അല്ലെ, അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത ആളെന്നൊക്കെ നമ്മൾ പറയും. അയാളെ നമ്മൾ പിശുക്കെന്ന് വിളിക്കും. പക്ഷേ ജനങ്ങളുടെ കൂട്ടത്തിലെ വലിയ പിശുക്കൻ ആരാണ്? സലാത്ത് ചെല്ലാത്ത ആളാണ്. ഇതിൽ വരുന്നുണ്ട്. അപ്പൊ ഇതിൽ രണ്ട് കാര്യങ്ങള്. ഒന്ന്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ ഹദീസിലുള്ളത് അന്ത്യനാളിൽ എന്നോട് ഏറ്റവും അടുത്തവൻ, അതേപോലെ തന്നെ എന്റെ ഷഫാഅത്തിന് ഏറ്റവും യോഗ്യനായവൻ ആരാണ്? അക്സറുഹും അറിയ സ്വലാത്തൻ, എന്റെ പേരിൽ സ്വലാത്ത് അധികരിപ്പിക്കുന്നവനാണ്. ഇതിന് ഇബ്നു ഹിബ്ബാൻ റഹ്മത്തുള്ളാഹി അലൈഹി നല്ലൊരു വ്യാഖ്യാനം കൊടുത്തത് എന്താണോ, അദ്ദേഹം പറഞ്ഞെന്താ വെച്ചാല്, നമ്മൾ പറയാനുണ്ടല്ലോ സലഫികള് പിന്നെ അഹ്ലുൽ ഹദീസ്, അദ്ദേഹം പറയുന്നത് അന്ത്യനാളിൽ റസൂലുള്ളാഹിനോട് ഏറ്റവും അടുത്തത് അസ്ഹാബുൽ ഹദീസ് ആയിരിക്കും. അള്ളാഹുവിന്റെ റസൂലിനോട് അന്ത്യനാളിൽ, ഖിയാമത്ത് നാളിൽ ഏറ്റവും അടുത്തവരായിരിക്കും അസ്ഹാബുൽ ഹദീസ് ആയിരിക്കുന്ന അദ്ദേഹത്തിന്റെ വാചകം. അദ്ദേഹം ഈ ഹദീസിനെ വിശദീകരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഇബ്നു ഹിബ്ബാൻ റഹ്മത്തുള്ളാഹി, അദ്ദേഹം പറഞ്ഞു, ഫീ ഹാദിൽ ഖബരി, ഈ ഹദീസിലുണ്ട് ബയാനുൻ സ്വഹീഹുൻ, ഒരു ശരിയായിട്ടുള്ള ഒരു വിശദീകരണം ബയാനുണ്ട്. എന്താറിയോ, അന്ത്യനാളിൽ അള്ളാഹുവിന്റെ റസൂലിനോട് ഏറ്റവും അടുത്തവർ യക്കൂനു അസ്ഹാബുൽ ഹദീസ്, അവരായിരിക്കും ഹദീസിന്റെ ആൾക്കാരായിരിക്കും, അസ്ഹാബുൽ ഹദീസ് ആയിരിക്കും. കാരണം അത് എന്താണ്, അതൊരു ലേബല് മാത്രമല്ല, അവരതിനനുസരിച്ച് അമല് ചെയ്യുമ്പോഴാണ്. എന്നിട്ട് അദ്ദേഹത്തിന് കാരണം പറഞ്ഞ എന്താ പറയുക, ഇത് ലൈസ ഫി ഹാദിഹിൽ ഉമ്മ, എന്തുകൊണ്ടാണ് അസ്ഹാബുൽ ഹദീസ് ആകാൻ കാരണം, ഇത് ലൈസ ഫി ഹാദിഹിൽ ഉമ്മത്തി ഖൗമുൻ, ഈ ഉമ്മത്തില് ഒരു ഖൗമുല്ല, അക്സറു സ്വലാത്തൻ അലൈഹി മിൻഹും, അസ്ഹാബുൽ ഹദീസിനേക്കാൾ സ്വലാത്ത് അധികരിപ്പിക്കുന്ന മറ്റൊരു കൂട്ടരും ഈ ഉമ്മത്തിലില്ല. കാരണം അവര് ഹദീസിന്റെ മാത്രം ആൾക്കാരാണ്. അതിന്റെ വഖാല ബൈറഹു, വേറെ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ഈ അന്നഹും യുസല്ലൂൻ, കാരണം അസ്ഹാബുൽ ഹദീസിന്റെ ആളുകൾ സ്വലാത്ത് ചെല്ലുന്നവരാണ് അലൈഹി അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടിയിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ? ഖൗലൻ വഫീല, ഖൗലുകൊണ്ട് അവർ സ്വലാത്ത് ചെല്ലും, ഫീലുകൊണ്ട് സ്വലാത്ത് ചെല്ലും. ഖൗലുകൊണ്ട് സ്വലാത്ത്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സ്വലാത്ത് സ്വലാത്ത് എന്ന് കേൾക്കുമ്പോൾ ചിലർക്കൊക്കെ ഭയങ്കര സന്തോഷം. കണ്ടോ, ഇന്ന് നമ്മുടെ കേരളത്തിൽ കുറച്ച് സ്വലാത്തുകളുണ്ട്, ബിസിനസ്സിന് ഉള്ള കുറച്ച് സ്വലാത്ത്. ആ സ്വലാത്തിനെ പറ്റിയില്ല ഇവിടെ സംസാരം. സ്വലാത്ത് എന്നുള്ളത് കൊല്ലത്തിലൊരു സമ്മേളനം കൂട്ടിയിട്ട് മൈക്കിൽ കൂടെ പറയേണ്ട ഇതുമല്ല, അത് വേറെ. കുറെ ഡ്യൂപ്ലിക്കേറ്റ് സ്വലാത്ത് നാട്ടിലുണ്ട്, അതിനെ പറ്റില്ല. നമ്മൾ സ്വലാത്ത് ഏതാന്നുള്ളത് ഒന്നാമത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് ആവർത്തിക്കാത്തത്. പിന്നെ കണ്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മളെ നേരെ നോക്കിയിട്ട് കാര്യമില്ല. ആ സ്വലാത്ത് നമ്മൾ ഈ പറയുന്ന സ്വലാത്ത് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ, ആ സ്വലാത്ത് ഇബ്രാഹിമി സ്വലാത്ത്. അതല്ലാത്ത വേറെ കുറെ സ്വലാത്തുകളുണ്ട്, അത് നമ്മൾ സമയമുണ്ടെങ്കിൽ നമ്മൾ വിശദീകരിക്കും. അപ്പൊ ഖൗല് എന്താണ്? അസ്ഹാബുൽ ഹദീസിന്റെ ആൾക്കാരെന്താണ്? ഖൗല് കൊണ്ടും ഫീല് കൊണ്ടും സ്വലാത്ത് ചെല്ലുന്നവരായിരുന്നു. ഖൗല് കൊണ്ടുള്ള സ്വലാത്ത് നമുക്ക് തിരിഞ്ഞു, ഫീല് കൊണ്ട് എന്താ സ്വലാത്ത്? അതെങ്ങനെ, അതെങ്ങനെയാണ് ഇതേവിടെ പറഞ്ഞത്? അക്കാല പൈറഹു, വേറെ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ഇവരെന്താണ് ഇയാൻഡവും അസ്ഹാബുൽ ഹദീസിന്റെ ആൾക്കാര് ഹുസല്ലൂന അലൈഹി സല്ലല്ലാഹിക്ക് വേണ്ടി സലാത്ത് ചെല്ലുന്നവരാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൗലൻ വഫീലൻ, ഖൗലിയായിട്ടും ഫീലിയായിട്ടും. ഖൗലിയായിട്ടുള്ളത് നമുക്ക് മനസ്സിലായി, ഫീലിയായിട്ടുള്ളത് എങ്ങനെ? ആ ബുദ്ധി വർക്ക് ചെയ്യട്ടെ. ആ അതൊക്കെ അതിന് പറ്റൂ, സ്വലാത്താകുമ്പോ അതല്ലല്ലോ. ആ ഖൗലൻ വഫിഅല, അപ്പൊ ഖൗലിലൂടെയും ഫേലിലൂടെയും അവർ സ്വലാത്തുകൾ അധികരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് അതിന്റെ വ്യാഖ്യാനം? എന്താണ്, എന്താണ് ഫേലിലൂടെ? അത് കൗലല്ലേ? ഇൻഷാല്ലാ നമ്മുടെ വിഷയത്തിൽ അത് വരുന്നുണ്ട്. അപ്പൊ അന്നഹും യുസല്ലൂൻ അലൈഹി ഖൗലൻ വഫിഅലാ, ഇത് ഇബ്നു ഹിബ്ബാൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതാണ്. അപ്പൊ സ്വലാത്ത് അധികരിപ്പിച്ചാല് ഏറ്റവും കൂടുതൽ ആരാണോ അധികരിപ്പിക്കുന്നത്, അവര് ഖിയാമത്ത് നാളിൽ രണ്ട് വ്യാഖ്യാനങ്ങൾ, ഒന്ന് ശഫാഅത്തിന് ഏറ്റവും അർഹരായവർ അവരാണ്, രണ്ട് റസൂലുള്ളാഹിനോട് ഏറ്റവും അടുത്തവരും അവരായിരിക്കും. മാത്രല്ല ഇബ്നു സൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി ആ ഹദീസിനെ വ്യാഖ്യാനിച്ചിട്ട് ഇതേ കാര്യം പറഞ്ഞത്, അദ്ദേഹത്തിന്റെ റിയാദു സ്വാലിഹീന്റെ ഷറഹിൽ ഈ ഹദീസ് കൊടുത്തിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞു, വഹാദ അയ്ലൻ യദുല്ലു അല തഗ്ഗീബി ഫീ കസറത്തി സ്വലാത്തി അലൈ നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് വേണ്ടി സ്വലാത്ത് അധികരിപ്പിക്കണം, അതിനുള്ള തഗ്ഗീബ് പ്രേരണ ഈ ഹദീസിലുണ്ട്. കാരണം അങ്ങനെ നമ്മൾ എന്തിട്ടുള്ളൂ, ഷഫാഅത്ത് റസൂലുള്ളാഹിനോട് ഏറ്റവും അടുത്ത സ്ഥാനം കിട്ടുള്ളൂ. അപ്പൊ ഈ ഹദീസിൽ അതിനുള്ള തഗ്ഗീബ് ഉണ്ട് എന്നാ, ആ കൊതി ഉണ്ടാക്കല്, ആഗ്രഹം ഉണ്ടാക്കല് അത് ഈ ഹദീസിലുണ്ട്, അത് ഈ ഹദീസിൽ അറിയിക്കുന്നു എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു. ഇബ്നു സൈമിയ റഹ്മത്തുള്ളാഹിലെ ഇങ്ങനെ വേറെ കുറെ ഹദീസുകളുണ്ട്, ഇതിന്റെ മഹത്വം പറയുന്ന സലാത്തിന്റെ ഫായിദകൾ പഠിപ്പിക്കുന്ന ഒരുപാട് ഹദീസുകളുണ്ട്. ആ ഹദീസുകള് ഇൻഷാല്ലാ വേറെ നിങ്ങൾ അത് റഫർ ചെയ്യണം. പ്രധാനപ്പെട്ടത് ചിലത് നമ്മൾ പറഞ്ഞു, അങ്ങനെ നിരവധി ഹദീസുകളുണ്ട്, നമുക്ക് പറയണ്ട് ഏത്, അത് അതിൻ്റെതായ സമയങ്ങളിൽ ചൊല്ലേണ്ട ചില സ്വലാത്തുകൾ നമ്മളത് വിശദീകരിക്കുമ്പോൾ നമ്മൾ പറയും. ഇതേപോലെ തന്നെ അപ്പൊ സ്വലാത്ത് ചൊല്ലുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കിട്ടുന്ന ഫളായിലുകൾ ഇതൊക്കെയാണ്, അത് ഏറ്റവും നല്ലൊരു ഇബാദത്താണ്, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളൊരു ആരാധനാ കർമ്മമാണ്, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള പുണ്യകർമ്മമാണ്. ഇതേപോലെ തന്നെ നേരെ തിരിച്ചുണ്ട്, എങ്ങനെ ഒരാൾ സ്വലാത്ത് ചൊല്ലിയിട്ടില്ലെങ്കിൽ അയാൾക്ക് ദോഷം, അയാളെ ശക്തമായി ദമ്മ് ചെയ്തിട്ടുണ്ട്, ദമ്മ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ശക്തമായി ആക്ഷേപിച്ചിട്ടുണ്ട് അയാളെ, സലാത്ത് ചൊല്ലാത്ത ഒരാളെ ശക്തമായി ആക്ഷേപിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഏതെങ്കിലും വിശ്വസല സ്ഥലം പറഞ്ഞു എന്ത് ആ ഹദീസിൽ വന്നിട്ടുള്ളത്, നേരത്തെ പറഞ്ഞല്ലോ പിശുക്കന്മാരെ കുറിച്ച്. ആ പിശുക്കന്മാരെ നമുക്ക് പരിചയമുള്ളൂ, പക്ഷെ എങ്ങനെയുള്ള പിശുക്കന്മാരുണ്ട്, ഏത് ഒരു ക്ലാസ്സിൽ എത്രയോ തവണ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറയുന്നുണ്ടാവും, പക്ഷേ അയാളുടെ നാവ് കൊണ്ട് അയാൾക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അയാൾക്ക് പറയാൻ കഴിയില്ല. അയാളാണ് ബഖീൽ, അയാൾ ബഖീലാണെന്ന, ബഖീൽ എന്നല്ല ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ബഖീലാണ് അയാളാണ്. ആ ഹദീസ് ഏതാണ്, ഈ ഹദീസാണ് സ്വലാത്ത് നിർബന്ധമാണ് എന്നുള്ളതിന് നിർബന്ധം, നമ്മൾ പറഞ്ഞല്ലോ നിർബന്ധമാണെന്നുള്ള അഭിപ്രായമുണ്ട്, മുസ്താഫാണെന്നുള്ള അഭിപ്രായമുണ്ട്. സ്വലാത്ത് ചെല്ലണോ ചെല്ലണ്ടേന്നല്ല, നിർബന്ധമാണോ മുസ്താഫാണോ, നിർബന്ധമാണെന്നുള്ളതിന് ആൾക്കാർ തെളിവ് കൊണ്ടുവന്ന ഒരു ഹദീസ് ഇതാണ്, അയാൾ ബഖീലാണെന്ന് പറയുന്ന ഹദീസ്. ആ ഹദീസ് ഇങ്ങനെയാണ്, ഇമാം അഹ്മദ് ഒക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്, ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസാണ്. അന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഉസൈർ റളിയല്ലാഹു പറയുന്നു, അൽ ബഖീൽ, ആരാണ് ബഖീൽ, മൻ, ഒരാളാണ്, ദുക്കിർതു ഇൻദഹു, അവന്റെ അടുത്ത് എന്റെ പേര് പറയപ്പെട്ടു അവന്റെ അടുത്ത്, ലം യുസല്ലി അലയ്യ, അവൻ എന്റെ പേരിൽ സലാത്ത് ചൊല്ലിയിട്ടില്ല, അവൻ സലാത്ത് ചൊല്ലിയില്ല, എന്റെ പേര് ഇങ്ങനെ പറയുന്നുണ്ട്, എന്റെ പേര് കേട്ടിട്ടും അയാൾ സലാത്ത് ചൊല്ലിയിട്ടില്ല, അവനാണെന്ത്, അൽ ബഖീൽ, അവനാണ് ബഖീൽ. ഷെയ്ഖ് അൽബാനി ഹദീസ് സഹിയാക്കിയിട്ടുണ്ട്, പല റിവായത്തുകൾ വന്നിട്ടുണ്ട്. അതിൽ അബൂദർ റളിയല്ലാഹു അൻഹു എന്നുള്ള റിവായത്തിലാണ് എന്ത് വന്നിട്ടുള്ളത്, അദ്ദേഹം പറഞ്ഞു, ഇന്നാ ബഖല നാസി, ജനങ്ങളുടെ കൂട്ടത്തിൽ വലിയ വിശുക്കൻ, വലിയ വിശുക്കൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ വിശുക്കൻ ആരാണ്, മൻ ദുക്കിർതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ, എന്റെ പേര് പരാമർശിക്കുന്നത് അവൻ കേട്ടു, എന്റെ പേര് പറയപ്പെട്ടു, പക്ഷെ അവൻ എനിക്ക് വേണ്ടിയിട്ട് സലാത്ത് ചൊല്ലിയില്ല, അവനാണെന്ത്, അദ്ഖലുൻ നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പിശുക്കൻ. അപ്പൊ ആലോചിച്ചു നോക്കാം, ഈ രണ്ട് പിശുക്കും ഒരാളിൽ സമ്മേളിച്ചാലോ, ഒന്ന് അല്ല പറഞ്ഞ മാർഗത്തിൽ ധനം കൊടുക്കാതിരിക്കുക, അതൊരു പിശുക്ക്, രണ്ടാമത്തെ പിശുക്ക് സല്ലല്ലാഹുവിന്റെ പേര് കേട്ടിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്ത് ചൊല്ലാതിരിക്കുക, ഒന്നപള്ളി ചെന്ന് ഖുത്ബയിൽ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടോ, ഇത്ത പ്രാവശ്യം നമ്മൾ സലാത്ത് ചൊല്ലി, ഇത്ത പ്രാവശ്യം നമ്മൾ ആ പേര് കേട്ടു, എങ്കിലും മനസ്സിലാക്കിക്കോ അവനാണ് ബഖീൽ, ബഖീലാണ്. ഹദീസ് ഷെയ്ഖ് അൽബാനി സഹിയാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ഇതിനെ വിശദീകരിച്ചിട്ട് പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാല്, ഇങ്ങനെയുള്ള ബഹീലന്മാരാകരുത്, ഒരാളിങ്ങനെയുള്ള ബഹീലന്മാരാകരുത്. അദ്ദേഹം പറയുന്നത് വലിയ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താ, അദ്ദേഹം പറഞ്ഞത് ബഹീൽ എന്ന് പറഞ്ഞല്ലോ, അദ്ദേഹം ഇവിടെ നിർബന്ധമാണോ അല്ലേ എന്നുള്ള ചർച്ചയാണ്. അതേപോലെ തന്നെ ഇബ്നു അസ്ലാനി അസ്കലാനി ഇങ്ങനെ ഒരു ചർച്ചയുണ്ട്. ഇതിൽ അദ്ദേഹം പറയുന്നത് ഇവിടെ ബഹീലാണ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ദമ്മ് ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാല്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചെയ്യേണ്ട കടപ്പാടുകൾ നമുക്ക് ഒരുപാടുണ്ട്. അതിലേറ്റവും വലിയ കടപ്പാട് എന്താ, അദ്ദേഹത്തിലൂടെ നമുക്ക് അല്ലാഹ് ഹിദായത്ത് തന്നു എന്നുള്ളതാണ്. അപ്പൊ ദുനിയാവിലെയും ആഖിറത്തിലെയും ഏറ്റവും വലിയ സആദത്ത് സൗഭാഗ്യം നമുക്ക് കിട്ടിയത് ആരിലൂടെയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണ്. എന്നിട്ട് ഇബ്നു ഖയ്യിം പറയുന്നത് വമഅലൂമുൻ, അതുകൊണ്ട് തന്നെ ബുദ്ധിയുള്ളവന് അത് ചിന്തിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യമാണ്, തന്നെ മുഖാബലത്ത മിസ്ലി ഹാദ നഫയിൽ അളയും. ഇത്ര വലിയൊരു നിഅമത്ത് ഉപകാരം നമുക്ക് ചെയ്തു തന്ന ഒരാൾക്ക് പ്രത്യുപകാരം ചെയ്യുക എന്നുള്ളത്, അത് പല മാർഗങ്ങളുണ്ട്. നല്ലൊരു മാർഗമാണ് സലാത്ത്. അഹ്സാബിലെ സൂറത്തിനെ വിശദീകരിച്ചുകൊണ്ട് എല്ലാവരും പറഞ്ഞത് ഇതേ കാര്യം തന്നെയാണ്. അള്ളാഹുന്റെ റസൂൽ നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹം അത്രത്തോളമുണ്ട്. കാരണം ഈ ദുനിയാവിലും അതേപോലെ തന്നെ ആഖിറത്തിലും നമുക്ക് രക്ഷ കിട്ടുന്ന കാര്യങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു. അതിനേക്കാൾ വലിയൊരു ഖൈർ എന്താ, അതിനേക്കാൾ വലിയൊരു നിഅമത്ത് എന്താ? അപ്പൊ ആ റസൂലിനോട് തിരിച്ച് നമ്മൾ ഒരുപാട് കടമകൾ നമുക്കുണ്ട്. ആ കടമകളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് സലാത്ത് എന്നുള്ളത്. എന്നിട്ട് ഇവിടെ കൈ പറയുന്നത് ഇങ്ങനെ ആ റസൂലിനോട് തിരിച്ച് നമ്മൾ ആ ബാധ്യതകൾ നിർവഹിക്കുന്നത് എങ്ങനെയല്ല, ലാ യുഹ്സലു ബിസ്വലാത്തി അലൈഹി മറത്തൻ വാഹിദത്തൻ ഫിൽ ഉംരി, അവന്റെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം സ്വലാത്ത് ചെല്ലുന്നതിലൂടെ അവന് ആ ഹഖ് നിർവഹിക്കാൻ കഴിയില്ല. ഒരു പ്രാവശ്യം സ്വലാത്ത് ചെല്ലുന്നതിലൂടെ ഒരു പ്രാവശ്യം പ്രത്യേകം പഠിപ്പിക്കപ്പെട്ട സ്ഥലങ്ങളിൽ പോലും പലരും സ്വലാത്തിലാണ്. അപ്പൊ ജീവിതത്തിൽ ഒരു പ്രാവശ്യം സ്വലാത്ത് ഇല്ലാൽ ആ കട നമുക്ക് വീട്ടാൻ കഴിയോ? ബിൽഖയ്യിം ചോദിക്കണം. ബൽ ലൗ സല്ല അൽഅബ്ദു അലൈഹി ബിഅദദി അൻഫാസിഹി ലം യകുൻ മൂഫിയൻ ലിഹഖിഹി വലാ മുവദ്ദിയൻ ലിനിഅമതിഹി. ഒരു മനുഷ്യൻ ശ്വാസം വിടുന്നുണ്ടല്ലോ, ഒരു മണിക്കൂറിൽ ഒരു എത്ര പ്രാവശ്യം നമ്മൾ ശ്വാസം വിടുന്നത്? അവന്റെ ശ്വാസത്തിന്റെ എണ്ണത്തിന്റെ എത്ര ഒരാൾ സ്വലാത്ത് ചെല്ലിയാൽ പോലും അള്ളാഹുവിന്റെ റസൂൽ ചെയ്തു തന്ന ആ നിയമത്തിന് പകരാവില്ല എന്നുള്ളതാണ്. ആ നിയമത്തിന് നന്ദി കാണിച്ചവനായി തീരുകയില്ല എന്നാ പറയുന്നത്. ലൗ സല്ല അൽഅബ്ദു അലൈഹി, ഒരടിമ അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടിട്ട് സ്വലാത്ത് ചെല്ലി, ബിഅദദി അൻഫാസി, അവന്റെ ഈ ശ്വാസോച്ഛ്വാസം ഉണ്ടല്ലോ എത്ര പ്രാവശ്യം നമ്മൾ ഉള്ളത് പുറത്തേക്ക് ഉള്ളത് പുറത്തേക്ക്, അത് നമുക്ക് എണ്ണാൻ പറ്റുമോ? അത്രക്ക് സ്വലാത്ത് ചെല്ലിയാൽ പോലും റസൂലുള്ളാഹിനോടുള്ള കടപ്പാട് കിട്ടാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് പണ്ഡിതന്മാർ എന്ത് പറഞ്ഞത്, അത് നിർബന്ധമാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അങ്ങനെ വിശദീകരിച്ചു പോവാണ്. എന്നിട്ട് അതിന്റെ മറുപടികൾ, നിർബന്ധമല്ല എന്ന് പറഞ്ഞ ആൾക്കാരുടെ മറുപടികൾ അദ്ദേഹം പറയുന്നു. അപ്പൊ ബഹീൽ ആരാണ്? ബഹീൽ സുല്ലാന്റെ പേര് കേട്ടിട്ടും സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാതിരിക്കാം. അവനാണ് ജനങ്ങളിൽ ഏറ്റവും വലിയ പിശുക്കൻ. മാത്രമല്ല, മാലിക് ബിൻ ഹുവൈരിസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാ, സ്വലാത്ത് ചൊല്ലാത്ത ഒരാൾക്കെതിരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട്, ദുആ ചെയ്തിട്ടുണ്ട്. സ്വലാത്ത് ചൊല്ലാത്ത ആൾക്കെതിരെ, സ്വലാത്ത് ചൊല്ലാത്തവർക്കെതിരെ അള്ളാഹുവിന്റെ റസൂൽ ദുആ ചെയ്തിട്ടുണ്ട്. ആ ദുആ നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്. റമളാനിന്റെ പിന്നെ ഫളായിലുകൾ പറയുമ്പോൾ നമ്മൾ അതിൽ ഉദ്ധരിക്കലുണ്ട്. മൂന്നാൾക്കെതിരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ജിബ്രീൽ പ്രാർത്ഥിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞു. ഷെയ്ഖ് അൽബാനി ഒക്കെ സ്വഹീഹാക്കിയിട്ടുള്ള ഹദീസ് അതിലൊന്ന് ആമീൻ പറഞ്ഞത് ജിബ്രീൽ അലൈഹി സ്വലാം പ്രാർത്ഥിച്ചു, നിന്റെ പേര് കേട്ടു, എന്നിട്ടും ഒരാൾ സലാത്ത് ചൊല്ലിയിട്ടില്ലെങ്കിൽ അള്ളാഹു അവനെ അകറ്റട്ടെ, അള്ളാഹു അവന്റെ കാരുണ്യത്തിൽ നിന്നും അകറ്റട്ടെ. ഇതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞു. ഇതാണ് അതിലൊരു ഹദീസ്. വേറെ ചില റിവായത്തുകളിൽ വന്നിട്ടുള്ളത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്നുള്ള റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത് റഖൈമ അൻഫു റജുലിൻ എന്നാണ്. റഖൈമ എന്നുള്ളത് അറബി ഭാഷയിൽ ഒരാളുടെ ആ എന്താണ്, അയാൾ നിന്ദ്യനാണ് എന്നുള്ളത്, അയാൾ വളരെ മോശമാണ്, വളരെ നിന്ദ്യനാണ്, എന്നുള്ളത് അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രയോഗിക്കുന്ന ഒരു പദം. അയാള് പറ്റ നശിച്ചിരിക്കുന്നു, അയാളെ കാര്യം എടുക്കാല്ല എന്ന് പറയുമല്ലോ. അയാൾ നശിച്ചിരിക്കുന്ന ഒരാള്, നശിച്ചു പോയിരിക്കുന്ന ഒരാള് ആരാണ്? ദുഃഖിടുത്തു ഫലം ചൊല്ലിയാലയ്യ, എന്റെ പേര് പറയപ്പെട്ടു പക്ഷെ അവൻ എനിക്ക് വേണ്ടിയിട്ട് സ്വലാത്ത് ചൊല്ലിയില്ല, അവൻ നശിച്ചിരിക്കുന്നു. അപ്പൊ ഇതൊക്കെ അയാൾക്കെതിരുള്ള ദ്വയാണ്. ആർക്കെതിരെ? ആർക്കെതിരുള്ള ദ്വയാണ്? ശിർക്ക് ചെയ്യുന്നവനെതിരെയുള്ള ദ്വയല്ല, വിദേഹത്ത് ചെയ്യുന്നവനെതിരെയല്ല ദ്വയല്ല, പിന്നെ സ്വലാത്ത് ചെല്ലാത്തവനെതിരെയുള്ള ദ്വയാണ്. അപ്പൊ സ്വലാത്തിന്റെ മഹത്വം, അതിന്റെ പ്രാധാന്യം ഫളായിലുകൾ പറഞ്ഞു. ഇനി ഒരാൾ അതിൽ ബഹയിലാണെങ്കിൽ, ഒരാൾ അതിൽ പിശുക്കനാണെങ്കിൽ, അയാളെ കാര്യമാണ് ഈ പറയുന്നത്. അയാൾക്കെതിരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു അയാൾ നശിക്കട്ടെ, അയാൾ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് അകറ്റപ്പെടട്ടെ. ഈ ഹദീസിനെയൊക്കെ വ്യാഖ്യാനിച്ചിട്ടാണ് പിന്നെ നിങ്ങൾക്ക് ബുഖാരിയിൽ ഫത്വുൽ ബാരിയിൽ കിതാബ് ദഅവാത്തിൽ വലിയൊരു ചർച്ച ഇതിൽ നടക്കുന്നുണ്ട്. ഈ പറഞ്ഞ ഹദീസുകളൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്, ഇബ്നു ഹജർ ഉദ്ധരിച്ചിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ ഹദീസുകളൊക്കെ അതിൽ വന്നിട്ടുണ്ട്. ആ ഹദീസുകൾ ഉദ്ധരിച്ചിട്ട് ഇബ്നു ഹജർ പറയുന്നത്, ഈ മേൽ പറയപ്പെട്ട ഹദീസുകളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ആര്? മനൗജബ സ്വലാത്തു അലൈഹി കുല്ലമാ ദുക്കിർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ ഒക്കെ തന്നെ സ്വലാത്ത് ചെല്ലണം എന്ന് പറയുന്ന ആൾക്കാർ, അത് നിർബന്ധമാണ് എന്ന് പറയുന്ന ആൾക്കാർ കൊണ്ടുവന്നിട്ടുള്ളത് ഈ പറയപ്പെട്ട ഹദീസുകളാണ്. ആ മനസ്സിലുണ്ടോ? നിർബന്ധമാണെന്ന്, ഏത് വാജിബാണെന്ന്. ആ വാജിബാണെന്നുള്ളതിന് തെളിവ് കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഹദീസുകളാണെന്ന്. അത് നിർബന്ധമാണ്, വാജിബാണെന്നുള്ളതിന് ഏത് ഏത് സന്ദർഭത്തിൽ? ഏത് സന്ദർഭത്തിൽ? പ്രത്യേകം പഠിപ്പിക്കപ്പെട്ട സന്ദർഭത്തിൽ മാത്രമല്ല, കുല്ലമാ ദുക്കിർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ ഒക്കെ തന്നെ പ്രത്യേകം മനസ്സിലാക്കണം. റസൂലുള്ളാഹിന്റെ പേര് ഏത് സന്ദർഭത്തിലാണ് കേൾക്കുന്നത്, ആ സന്ദർഭത്തിലൊക്കെ സ്വലാത്ത് ചെല്ലുന്നത് നിർബന്ധമാണ് എന്ന് പറയുന്ന ആൾക്കാർ കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഹദീസാണ്. ഈ ഹദീസിൽ എന്താ തെളിവ്? ഇബ്നു ഹജർ പറയുന്നത് കാരണം റഗ്മിന് വേണ്ടി, അല്ലെങ്കിൽ ഇബ്ഗാദ് അള്ളാഹിന്റെ കാരുണ്യത്തിൽ നിന്ന് അകറ്റട്ടെ, ഇങ്ങനെയൊക്കെ ശിഖാദ് അയാൾ അങ്ങനെ നശിച്ചു പോട്ടെ, ഇങ്ങനെയൊക്കെ അള്ളാഹിന്റെ റസൂൽ പ്രാർത്ഥിക്കണമെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അതേപോലെ വൽ വസ്ഫി ബിൽ ബുഖ്ലി വൽ ജഫാ യക്തളി അൽ വഈദ്, അതേപോലെ തന്നെ അയാളെ പിശുക്കനും അയാള് ആ രൂപത്തിലുള്ള ആളുമാണ് എന്നൊക്കെ പറയണമെങ്കിൽ അതിലെന്താണ്? വഈദ് ഉണ്ട്, അതിശക്തമായ താക്കീതാണ് അതിലുള്ളത്. വിശദീകരിക്കുകയാണ് ഇബ്നു ഹജർ. വൽ വഈദു, വഈദ് അത്രണ്ടാക അലത്തർക്ക് മിൻ അലാമാത്തിൽ വാജിബ്, വാജിബ് ഒഴിവാക്കുന്ന സന്ദർഭത്തിലാണ് ഈ രൂപത്തിൽ ശക്തമായിട്ടുള്ള വഈദുകൾ ഉണ്ടാകുക. ഈ രൂപത്തിലാണ് അത് നിർബന്ധമാണ് എന്ന് പറയുന്ന ആളുകൾ തെളിവെടുക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താണ്? അത് നിർബന്ധമാണ് എന്നുള്ളത് പറയാൻ പറ്റൂല. നമ്മൾ ഒന്നാമത്തെ ക്ലാസ്സിൽ പറഞ്ഞ തെളിവുകളൊക്കെ അദ്ദേഹം ഉദ്ധരിച്ചു. പക്ഷെ അവർ തെളിവ് പിടിക്കാനുള്ള കാരണം എന്താണ്? അത് ശക്തമായ താക്കീതുകളാണ് അതിലുള്ളത്. അയാൾക്കെതിരെ ദ്വയ ചെയ്യാണ്, അയാൾ നശിക്കട്ടെ എന്ന് പറയണ്. അപ്പൊ അതിൽ നിന്നൊക്കെയാണ് അവര് വാജിബാണെന്നുള്ളത് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താണ്? അത് ആ തെളിവുകൾ ധരിച്ചിട്ട് അദ്ദേഹം പറയുന്നു നിർബന്ധമാണെന്നുള്ളത് പറയാൻ പറ്റില്ല. പിന്നെ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് ആ സ്വലാത്ത് ചെല്ലാൻ അതിശക്തമായി ആവശ്യപ്പെടുന്നത്? മുബാലഗത്തു, നശിക്കട്ടെ എന്ന് പറയുമ്പോൾ എന്താണ്? എന്തായാലും സ്വലാത്ത് ചെല്ലണം, സ്വലാത്ത് ചെല്ലട്ടെ. അവൻ എന്തായാലും സ്വലാത്ത് ചെല്ലണം എന്നുള്ള അർത്ഥത്തിലാണ് ആ പറയുന്നത്. അത് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഫി ഹഖി മൻ യതഅതർക്കി സ്വലാത്തി അലൈഹി, അതേപോലെ തന്നെ ഒരാള് അയാൾ തീരെ സ്വലാത്ത് ചെല്ലാത്ത ആളാണ്, അയാളെ സംബന്ധിച്ചിടത്തോളമാണ് ഉള്ളതുമാണ് ഈ കാര്യങ്ങൾ ഹദീസുകൾ വന്നിട്ടുള്ളത്. എന്താ ഫി ഹഖി മൻ യതഅത, ഒരാള് എന്താണ് തർക്കി സ്വലാത്തി അലൈഹി, അയാള് തീരെ സ്വലാത്തല്ലൂല്ല, അയാള് നബിന്റെ പേര് കേട്ടാലും അയാൾക്കൊരു മൈൻഡും ഇല്ല. അങ്ങനെ സ്വലാത്ത് ഉപേക്ഷിക്കുന്നത് പതിവാക്കിയ ആൾക്കാരുണ്ട്. അതായത് അവര് സ്വലാത്ത് തീരെ ചൊല്ലൂല, അതിനെപ്പറ്റി ഒരു ബോധം അവർക്കില്ല, അങ്ങനെയുള്ള പിശുക്കന്മാർ. അപ്പൊ അവരെ സംബന്ധിച്ചുള്ള ശക്തമായ ഉണർത്തലും താക്കീതുമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് പിന്നീട് ആര് ഇബ്നു ഹജർ, ഇതൊക്കെ ഫത്വുൽ ബാരിയിലുള്ള ഭാഗങ്ങളാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അപ്പോ സ്വലാത്ത് ചെല്ലാത്തവർക്കെതിരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിട്ടുണ്ട്, അവരെ പിശുക്കന്മാരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക സ്വലാത്ത് എന്നുള്ളത്. ഇനി ഏതെല്ലാം സന്ദർഭങ്ങളിലാണ് സ്വലാത്ത് ചൊല്ലേണ്ടത്? പ്രത്യേകമായി പഠിപ്പിക്കപ്പെട്ട സന്ദർഭങ്ങളും സ്ഥലങ്ങളും ഏതൊക്കെയാണ്? അതാണ് ഇനി നമുക്ക് വിശദീകരിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാവുന്നതാണ്. വിഷയങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക, അള്ളാഹുവിനുള്ള തൗഫീക് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അറിഞ്ഞു മറിയാതെയും ചെയ്തുപോയ എല്ലാ തെറ്റുകളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. എല്ലാ സന്ദർഭത്തിലും സ്വലാത്ത് എന്ന ആരാധനാ കർമ്മം ഇബാദത്ത് ചെയ്യുന്ന, അത് വർദ്ധിപ്പിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അത് വർദ്ധിപ്പിക്കാനുള്ള തൗഫീക് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. മരണപ്പെട്ടു പോയ സഹോദരി സഹോദരങ്ങൾക്ക് മഹ്ഷറത്തും അർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രധാനപ്പെട്ട ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, പ്രയാസം